ഓം ശാന്തി. 2/8/2026. അവ്യക്ത ബാബ്ദാദ മധുബൻ. റിവൈസ് കോഴ്സ് 17/2/2011. മുരളിയുടെ ടൈറ്റിലാണ് മനസ്സാ സേവനത്തിലൂടെ ആത്മാക്കൾക്ക് അഞ്ജലി നൽകുന്നതിന്റെ സേവനം ചെയ്ത് വളരെ കാലം തീവ്രപുരുഷാർത്ഥം ചെയ്ത് എവറെഡി ആയിരുന്നാൽ മാലയിലെ മണിയായി മാറും. ഇന്ന് സ്നേഹസാഗരം തന്റെ സ്നേഹനിധികളായ കുട്ടികളെ കാണാൻ വന്നിരിക്കുന്നു. കുട്ടികൾ ഓർമ്മിച്ചു, എന്റെ ബാബ വരൂ. ബാബ പറഞ്ഞു, എന്റെ സ്നേഹനിധികളായ മക്കളെ, സ്നേഹത്തിൽ അത്രയും ആകർഷണമുണ്ട്. ഓരോ കുട്ടിയും ബാബയെ സ്വന്തമാക്കി. ബാബ ഓരോ കുട്ടികളെയും എന്റെ കുട്ടി എന്ന് വിളിച്ച് തന്നിൽ ലയിപ്പിച്ചു. അത്ഭുതകരമാണ്, കുട്ടികൾ എന്റെ ബാബ എന്ന് വിളിച്ചു. എന്റെ എന്ന വാക്കിൽ വളരെയധികം സ്നേഹം നിറഞ്ഞിരിക്കുന്നു. ബാബയും പറഞ്ഞു, എന്റെ കുട്ടികളെ, സ്നേഹം എന്തിൽ നിന്നും എന്തായി രൂപാന്തരപ്പെടുന്നു? ഇന്ന് ഓരോ കുട്ടിയുടെയും നെറ്റിയിൽ സ്നേഹത്തിന്റെ തിരമാലകൾ ഒഴുകുന്നത് കാണുമ്പോൾ ബാബ്ദാദയ്ക്ക് സന്തോഷമുണ്ട്. ഹൃദയത്തെ സ്വന്തമാക്കാനുള്ള മാർഗമാണ് സ്നേഹം. അതിനാൽ ഓരോ കുട്ടിയുടെയും ഉള്ളിൽ ഇന്ന് സ്നേഹത്തിന്റെ തിരമാലകൾ ഒഴുകുന്നത് കാണുമ്പോൾ ബാബ്ദാദയും സന്തോഷിക്കുന്നു. ബാബ്ദാദ ഇപ്പോൾ 5 മിനിറ്റ് എല്ലാവരെയും കൊണ്ട് ഒരു ഡ്രിൽ ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങളുടെ മനസ്സാശക്തിയിലൂടെ സൃഷ്ടിയിൽ നിങ്ങളുടെ ഭക്തരും അനേക ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾ നിങ്ങളെ ഓർമ്മിക്കുന്നു. ഹേ ഞങ്ങളുടെ പൂർവികരെ, ഞങ്ങൾക്ക് അല്പനേരത്തേക്കെങ്കിലും ശാന്തി നൽകൂ. ഞങ്ങൾക്ക് അല്പം സുഖത്തിന്റെ അഞ്ജലി നൽകൂ. രക്ഷിക്കൂ. അത്തരം ആത്മാക്കളെ ഇവിടെ ഇരിക്കുമ്പോൾ ഇമർജ് ചെയ്യൂ. ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ലേ? രക്ഷിക്കൂ, രക്ഷിക്കൂ. അത്തരം ആത്മാക്കൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയിലൂടെ സുഖത്തിന്റെയും ശാന്തിയുടെയും കിരണങ്ങൾ അയയ്ക്കൂ. ദിവസം മുഴുവൻ ഈ മനസ്സാ സേവനം ആവർത്തിച്ച് ചെയ്യുക. കാരണം ബാബയോടൊപ്പം നിങ്ങൾ കുട്ടികളും വിശ്വസേവകരാണ്. ദിവസം മുഴുവൻ വാക്കുകളിലൂടെ സേവനത്തിനുള്ള ഉപകരണങ്ങളായി മാറുന്നതുപോലെ ഇടയ്ക്കിടെ മനസ്സാ സേവനം പരിശീലിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ നിങ്ങൾക്ക് സ്വന്തം പ്രയോജനമുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സ് എപ്പോഴും സേവനത്തിന്റെ തിരക്കിലാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് മായ ഇടയ്ക്കിടെ സൃഷ്ടിക്കുന്ന ഉപയോഗശൂന്യമായ ചിന്തകളിൽ നിന്നും വ്യർത്ഥമായ ചിന്തകളിൽ നിന്നും നിങ്ങൾ രക്ഷിക്കപ്പെടും. കഠിനാധ്വാനം ചെയ്യേണ്ടതില്ല. ഇപ്പോൾ ബാബ്ദാദ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്? അപ്പോൾ എന്താണ് ഉത്തരം നൽകുന്നത്? പുരുഷാർത്ഥമുണ്ട്. പക്ഷേ ചിലപ്പോൾ നിരന്തരം പുരുഷാർത്ഥം നടക്കുന്നില്ല. ബാബ്ദാദ ഇപ്പോൾ എല്ലാ കുട്ടികളുടെയും ഈ രേഖ കാണാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ എന്ന വാക്ക് അവസാനിക്കണം. അത് സാധ്യമാണോ? ചിലപ്പോൾ സമാപ്തമാകുമോ? കൃത്യസമയത്ത് തയ്യാറാകുമോ? തയ്യാറെടുക്കുകയാണ്. തയ്യാറാകണം. ഇതിനു പകരം ഇപ്പോൾ എപ്പോഴും തയ്യാറായിരിക്കാൻ കഴിയുമോ? എന്തുകൊണ്ട്? എപ്പോഴും തയ്യാറായിരിക്കുന്നതിന്റെ അഭ്യാസം മായയെ ജയിക്കുക, മനസ്സിനെ ജയിക്കുക, ലോകത്തെ ജയിക്കുക, ഈ പരിശീലനം വളരെ കാലത്തേക്ക് വളർത്തിയെടുക്കുകയാണെങ്കിൽ അവസാനം ഈ ദീർഘകാല അഭ്യാസം നിങ്ങളെ വിജയമാലയിലെ മണിയാക്കുകയും ചെയ്യും. ബഹുമാനത്തോടെ പാസാകും. പാസാകുകയല്ല, ബഹുമാനത്തോടെ പാസാകും. അപ്പോൾ പറയൂ, ഈ ധൈര്യമുണ്ടല്ലോ. ബഹുമാനത്തോടെ പാസാകണം അല്ലേ? ദ്വാപരം മുതൽ ഇപ്പോൾ വരെ പൂജ്യരാകുന്നു, അതായത് മാലയിലെ മണികളായി. അപ്പോൾ സ്വയം നിങ്ങളെ മാലയിലെ മണിയാക്കാനുള്ള ശുദ്ധമായ സങ്കല്പം ഉണ്ടല്ലോ. ബാപ്ദാദ എല്ലാ ദിവസവും അമൃതവേളയിൽ തന്റെ മാലയിലെ മണികളെ നോക്കുകയും പ്രത്യേകം മിലനം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സ്വയം മാലയിലെ മണികളാണെന്ന് കരുതുന്നുണ്ടോ? 16,000 രണ്ടാമതൊരു മാലയും ഉണ്ട്. പക്ഷേ അത് രണ്ടാമത്തെ മാലയാണ്. മഹിമയ്ക്കും പൂജയ്ക്കും യോഗ്യമാകുന്ന മാല ആദ്യത്തെ മാലയാണ്. അപ്പോൾ ഇന്ന് ബാബ്ദാദ ആ മണികളെ നോക്കുകയായിരുന്നു. കാരണം അവർ മാത്രമേ ബ്രഹ്മബാബയുടെ കൂടെ പ്രത്യേക രാജ്യാവകാശികളാകൂ. ഇന്ന് ബ്രഹ്മബാബ തന്റെ ഇപ്പോഴത്തെ തീവ്ര പുരുഷാർത്ഥികളും ഭാവി രാജ്യാധികാരികളും സിംഹാസനത്തിലിരിക്കുന്നത് രണ്ടുപേരാണ്. എന്നാൽ രാജ്യത്തിൽ കൂടെയുള്ളവരുടെ ആദ്യത്തെ മാലയാണ്. അപ്പോൾ നിങ്ങളെ തന്നെ പരിശോധിച്ചുവോ? ബാബ്ദാദയോടൊപ്പം പോകണം. കാരണം ഇപ്പോൾ മടക്കയാത്രയാണ്, പോകേണ്ടതാണ്. ഒറ്റയ്ക്കല്ല, ബാബയോടൊപ്പം പോകണം. കൂടെ പോകുന്ന അടുത്ത മണികൾ ആരായിരിക്കും? ആരാണോ ദീർഘകാലം തീവ്ര പുരുഷാർത്ഥികളായിരുന്നവർ. പുരുഷാർത്ഥികളല്ല, ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നവരുമല്ല, ദീർഘകാലത്തെ ബാബയ്ക്ക് സമാനമായവരാണ് രാജ്യാധികാരികളാകുന്നത്. അപ്പോൾ നിങ്ങളെന്താണ് മനസ്സിലാക്കുന്നത്? അത് തീവ്ര പുരുഷാർത്ഥികളാണോ? തീവ്ര പുരുഷാർത്ഥികളുടെ നിരയിലാണെന്ന് മനസ്സിലാക്കുന്നവർ കൈകൾ ഉയർത്തു. തീവ്ര പുരുഷാർത്ഥികൾ കൈകൾ നീട്ടി ഉയർത്തു. കൈകൾ ചെറുതായി ഉയർത്തുന്നു. ശരി, ഒരുപാട് പേർ ഉയർത്തുന്നുണ്ട്. കൈകൾ നീളത്തിൽ ഉയർത്തുക. ഇതുപോലെയല്ല. ശരി, ബാബ്ദാദ എല്ലാ ദിവസവും കുട്ടികളുടെ ചാർട്ട് നോക്കാറുണ്ട്. ഭൂരിപക്ഷവും തീവ്ര പുരുഷാർത്ഥികളാണ്. പക്ഷേ ചിലപ്പോൾ എന്ന വാക്കും ചേർക്കുന്നു. പക്ഷേ ബാബ എന്താണ് പറയുന്നത്? ദയവായി ശ്രദ്ധിക്കുക. സൂക്ഷ്മമായ ചിന്തകളിൽ പോലും അസ്വസ്ഥത ഉണ്ടാകരുത്. ദീർഘകാലമായി അചഞ്ചലരും ദൃഢതയുള്ള ശുദ്ധമായ ചിന്തകൾ ഉള്ളവരുമായി മാറണം. പല കുട്ടികളും വളരെ മധുരമായ സംഭാഷണങ്ങൾ നടത്തുന്നു. ബാബ ഞങ്ങൾ തീർച്ചയായും തയ്യാറാകും എന്ന് പറയുന്നു. കാരണം സമയം അടുക്കുംതോറും സാഹചര്യങ്ങൾ അസ്ഥിരമാകും. വൈരാഗ്യം സ്വാഭാവികമായി വരും. എന്നാൽ നിങ്ങളുടെ ഗുരു ആരാണ്? സമയമോ അതോ ബാബയോ? സമയം നിങ്ങളുടെ സൃഷ്ടിയാണ്. അപ്പോൾ ബാബ ഇപ്പോൾ സൂചന നൽകുന്നു, വളരെ കാലത്തെ തീവ്ര പുരുഷാർത്ഥം ഒടുവിൽ ബഹുമാനത്തോടെ പാസാക്കും. എല്ലാവരും പാസാകും. എന്നാൽ ബഹുമാനത്തോടെ പാസാകാൻ ദീർഘകാലം നിരന്തരമായി തീവ്ര പുരുഷാർത്ഥം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനാൽ ഇന്നത്തെ തീയതി രേഖപ്പെടുത്തു. ഇപ്പോൾ പോലും ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോളും, തീർച്ചയായും ചെയ്യും. ഈ വാക്കുകൾ മുന്നോട്ടേക്ക് ഉണ്ടാകരുത്. ബാബയുടെ സ്നേഹം എപ്പോഴും ഉണ്ടാകും. അവസാനത്തെ മണിയോടുപോലും ബാബയ്ക്ക് സ്നേഹമുണ്ട്. എന്തുകൊണ്ട്? ഹൃദയത്തിൽ നിന്ന് എന്റെ ബാബ എന്ന് പറഞ്ഞു. ഇന്നത്തെ മഹാത്മാക്കൾ എന്റെ ബാബ എന്ന് പറയുന്നില്ല. പക്ഷേ അവർ എന്റെ ബാബ എന്നത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് ബാബയ്ക്ക് അവരോടും സ്നേഹമുണ്ട്. ബാബ എപ്പോഴും കുട്ടികളെ സ്നേഹിക്കുന്നു. അവസാനം വരെയും അവസാനത്തെ ആളോടും സ്നേഹമുണ്ട്. സ്നേഹമാണ് നിങ്ങളെ ബാബയുടേതാക്കിയത്. ബാബ്ദാദ പറഞ്ഞിട്ടുണ്ട്, മിക്ക കുട്ടികൾക്കും സ്നേഹമുണ്ട്. എപ്പോഴും സ്നേഹമുണ്ടാകും. പക്ഷേ സ്നേഹം മാത്രമല്ല, ശക്തിയും ആവശ്യമാണ്. തീവ്ര പുരുഷാർത്ഥവും ആവശ്യമാണ്. ബാബ്ദാദയ്ക്ക് കുട്ടികളിൽ വിശ്വാസമുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ മുതൽ തന്നെ കോടാനുകോടി മടങ്ങ് ആശംസകൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നൽകുകയാണ്. വാഹ കുട്ടികളെ, വാഹ. ധൈര്യമുള്ളവരാണ്. നിങ്ങളുടെ ധൈര്യവും ബാബയുടെ സഹായവും ഉണ്ടാകുക തന്നെ ചെയ്യും. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക. തന്റെ മനസ്സിനെ ബിസിയാക്കി വെക്കാൻ മുൻപ് ബാബ പറഞ്ഞതുപോലെ സെക്കൻഡിൽ സ്റ്റോപ്പ് ചെയ്യുക. ബിന്ദുവാണ്, ബിന്ദുവിടണം. എല്ലാവരെയും ബിന്ദു രൂപത്തിൽ കാണണം. ബിന്ദുവായി കാണുമ്പോൾ മറ്റ് യാതൊരു സങ്കല്പങ്ങളും ഉണ്ടാകില്ല. മനസ്സാ സേവനത്തിൽ ശ്രദ്ധിക്കുക. ഇത്രയധികം ദുഃഖിതരായ ആത്മാക്കൾ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കിരണങ്ങൾ നൽകുന്ന സേവനത്തിൽ മനസ്സിനെ ഏർപ്പെടുത്തുക. മനസ്സാ സേവനം വളരെ ശ്രേഷ്ഠമായ സേവനമാണ്. ദുഃഖിതർക്കും പ്രയോജനം, നിങ്ങൾക്ക് സ്വന്തമായും പ്രയോജനം. ഇരട്ടി പ്രയോജനമാണ്. വാക്കുകളിലൂടെ സേവനം ചെയ്യുമ്പോൾ സേവനം വർദ്ധിച്ചു വരുന്നുണ്ട്. ഹൃദയത്തിൽ നിന്ന് ചെയ്യുമ്പോൾ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്, സെന്ററുകളും വർദ്ധിക്കുന്നുണ്ട്. വാചാ സേവനം ഭൂരിഭാഗം പേരുടെയും ശരിയാണ്. എല്ലാവരുടെയും അല്ല, മെജോറിറ്റിയുടെ. അതുപോലെ ഇപ്പോൾ മനസ്സുകൊണ്ട് വിശേഷാത്മാക്കൾക്ക് അഞ്ജലി നൽകുന്ന സേവനവും ചെയ്തുകൊണ്ടിരിക്കൂ. മനസ്സിനെ ഫ്രീയായി വിടരുത്. ഏതെങ്കിലും ഒരു സേവനത്തിൽ മനസ്സുകൊണ്ട് ശക്തികൾ നൽകുന്ന സേവനം, മുഖത്തുനിന്ന് വാണിയുടെ സേവനം, കർമ്മത്തിൽ ഗുണങ്ങളിലൂടെയുള്ള സേവനം, സംബന്ധ സമ്പർക്കങ്ങളിൽ സന്തോഷം നൽകുന്ന സേവനം, ഈ വ്യത്യസ്ത സേവനങ്ങളിൽ മനസ്സിനെ ബിസിയാക്കി വെക്കൂ. കാരണം ഈ മുഴുവൻ വിശ്വത്തിലും വെച്ച് ഏറ്റവും സമ്പന്നരായ ആത്മാക്കൾ ആരാണ്? നിങ്ങൾ തന്നെയല്ലേ? എത്രയെത്ര ഖജനാവുകളാണ് ലഭിച്ചിരിക്കുന്നത്! അതുകൊണ്ട് ഓരോ ഖജനാവുകൊണ്ടും സേവനം ചെയ്യൂ. ഖജനാവുകളെ എത്രത്തോളം സേവനത്തിൽ ഉപയോഗിക്കുന്നുവോ അത്രത്തോളം ഖജനാവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടിപ്പോൾ സ്വന്തം സേവനത്തിന് ശ്രദ്ധ നൽകുന്നത് പോലെ ദുഃഖിതരായ ആത്മാക്കൾക്കും തന്റെ ഭക്തർക്കും മനസ്സാ കിരണങ്ങൾ നൽകുന്ന സേവനം ശ്രദ്ധയോടെ ദിവസം മുഴുവൻ ചെയ്യൂ. അവർ ഒരുപാട് നിലവിളിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കുന്നില്ലേ? മെജോറിറ്റി എല്ലാ വീട്ടിലും എന്തെങ്കിലും ഒരു ദുഃഖത്തിന് കാരണമുണ്ട്. ഇങ്ങനെയുള്ള ദുഃഖിതർക്ക് സുഖം നൽകുന്നവർ ആരാണ്? പറയൂ, ആരാണ്? നിങ്ങൾ തന്നെയല്ലേ? അതുകൊണ്ട് ഈ മനസ്സാ സേവനത്തെ ദിവസം മുഴുവൻ പരിശോധിക്കൂ. എത്ര സമയം ചെയ്തു? സ്വയത്തിനു വേണ്ടി സമയം നൽകുന്നത് പോലെ മനസ്സാ സേവനത്തിനു വേണ്ടി എത്ര സമയം നൽകി? ദയാഹൃദയരാണല്ലോ. എങ്കിൽ ദുഃഖിതരോട് കരുണ കാണിക്കൂ. നിങ്ങളുടെ ഗീതവുമുണ്ടല്ലോ, ഓ മാതാപിതാക്കളെ, ദുഃഖിതരോട് കരുണ കാണിക്കൂ. ബാബ്ദാദയ്ക്ക് ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചേ കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ഇനി കേൾക്കൂ. അവർ എവിടെ പോകും? നിങ്ങളുടെ തന്നെ സഹോദരീ സഹോദരങ്ങളല്ലേ. അതുകൊണ്ട് സ്വന്തം പ്രയോജനവും ഉണ്ടാക്കൂ. മനസ്സിനെ ബിസിയാക്കി വെക്കൂ. ദുഃഖിതരുടെ ദുഃഖം ഹരിക്കൂ. അവർ നിലവിളിക്കുകയാണ്. ഹൃദയം നിലവിളിക്കുകയാണ്. ബാബ്ദാദ കേൾക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ ഓർക്കുന്നു. എന്റെ ഓമന കുട്ടികളെ, വളരെ കാലത്തിന് ശേഷം കണ്ടുമുട്ടിയ കുട്ടികളെ, ഇനി ദയാലു രൂപം ധരിക്കൂ. നിങ്ങൾ ബ്രാഹ്മണർക്കിടയിലും പരസ്പരം സഹായികളാകൂ. സംസ്കാരം എങ്ങനെയുള്ളതുമാകട്ടെ, പക്ഷെ നിങ്ങളുടെ ജോലി എന്താണ്? സംസ്കാരവുമായി കൂട്ടിയിടിക്കുകയാണോ, അതോ അവരെയും സംസ്കാരങ്ങളുടെ കൂട്ടിയിടിയിൽ നിന്ന് മോചിപ്പിക്കുകയാണോ? നിങ്ങളുടെ ടൈറ്റിലുമുണ്ടല്ലോ, ദുഃഖഹർത്ത സുഖകർത്ത. അതായത് ദുഃഖമകറ്റുന്നവൻ, സുഖം നൽകുന്നവൻ. ബാബയുടെ കൂടെ ഉള്ളവരാണല്ലോ. ബാബയുടെ കൂടെ ഉള്ളവർ എന്ത് സങ്കല്പമാണ് എടുക്കുന്നത്? ഈ വിശ്വത്തെ ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മാറ്റി സുഖവും ശാന്തിയും സ്ഥാപിക്കണം. ചെയ്യണമല്ലോ. കൈകൾ ഉയർത്തു. ചെയ്യണോ അതോ നടക്കുന്നത് നോക്കിയിരിക്കുകയേ ഉള്ളോ? എന്നാൽ ഇപ്പോൾ മാറ്റേണ്ടതുണ്ട്. അത് ബ്രാഹ്മണാത്മാവാണെങ്കിൽ പോലും അവർ ഇത് ചെയ്യുകയാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കരുത്. അവരെയും വാണിയിലൂടെയും മനസ്സാ സങ്കല്പത്തിലൂടെയും പരിവർത്തനം ചെയ്യൂ. ചെയ്യേണ്ടതില്ലേ? ബാബ്ദാദ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ബാബ്ദാദയ്ക്ക് നൽകിക്കഴിഞ്ഞു. കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ സ്വയം ബാബയുടെ നിർദ്ദേശമനുസരിച്ച് നടക്കൂ. ഉത്തരവാദിത്വം ബാബ്ദാദയ്ക്കും കൂട്ടുകാരായ മാധുര്യം നിറഞ്ഞ കുട്ടികൾക്കും നിമിത്തമായിരിക്കുന്ന കുട്ടികൾക്കുമാണ്. അതുകൊണ്ട് എപ്പോഴും തന്റെ മനസ്സിൽ വ്യർത്ഥ ചിന്തകൾക്ക് പകരം ഇപ്പോൾ ദുഃഖിതരായ ആത്മാക്കൾക്ക്, അവർ ബ്രാഹ്മണരാകട്ടെ അല്ലെങ്കിൽ മറ്റാരുമാകട്ടെ, അസ്വസ്ഥരായ ആത്മാക്കൾക്ക് സഹായം നൽകൂ, സഹയോഗിയാകൂ. ശരി, ആദ്യമായി വന്നിട്ടുള്ള പുതിയ കുട്ടികൾക്ക് ഒരു സെക്കൻഡിൽ 10 മിനിറ്റിന്റെ ജോലി ചെയ്യേണ്ടതുണ്ട്. സമയം ഒട്ടും തന്നെ വ്യർത്ഥമാക്കരുത്. ശ്രദ്ധിക്കുക, തന്റെ പുരുഷാർത്ഥം തീവ്രമാക്കി എത്രത്തോളം മുന്നേറാൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം മുന്നേറാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ ബ്രാഹ്മണരുടെയും ഭാഗത്തുനിന്നും ബാബയുടെ ഭാഗത്തുനിന്നുമുള്ള ശുഭഭാവനയും ശുഭകാമനയുമാണ്. ശരി, എല്ലാ മധുബൻ നിവാസികളും എഴുന്നേൽക്കൂ. മധുബൻ നിവാസികൾ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അതിഥി സൽക്കാരം ആര് ചെയ്യുമായിരുന്നു? നിങ്ങൾ സുഖമായി വരുന്നു, ഭക്ഷിക്കുന്നു, കുടിക്കുന്നു, റിഫ്രഷ് ആകുന്നു. അതുകൊണ്ട് മധുബൻ നിവാസികൾക്കായി കൈയടിക്കൂ. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് മധുബൻ നിവാസികൾക്ക് അല്പം ദൂരെ ഇരുന്ന് കേൾക്കേണ്ടി വരുന്നുണ്ടെന്ന് ബാബ്ദാദയ്ക്കറിയാം. ഇതും സേവനമാണ്. ഇതും മധുബൻ നിവാസികളുടെ സേവനമാണ്. മറ്റുള്ളവർക്ക് സുഖം നൽകുക, അപ്പോൾ സുഖദാതാവായി മാറിയല്ലോ. അതുകൊണ്ട് മധുബൻ നിവാസികളുടെ ജോലി സുഖം കൊടുക്കുന്നതും സുഖം എടുക്കുന്നതുമാണ്. കാരണം വന്നവരുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ അനുഭവങ്ങൾ കേൾപ്പിക്കുന്നു. ആ അനുഭവത്തിലൂടെ പരസ്പരം പ്രയോജനം ഉണ്ടാകുന്നു. ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. എന്നാൽ സമയം കുറവായതുകൊണ്ട് കേൾപ്പിക്കുന്നത് കുറവാണ്. എങ്കിലും മധുബൻ നിവാസികളുടെ ടൈറ്റിൽ എന്താണ്? സുഖം നൽകുക, സുഖം എടുക്കുക. സുഖദാതാവിന്റെ കുട്ടികൾ ഫോളോ ഫാദർ ചെയ്യുന്നവരാണ്. ശരി, ഇത്തവണ വന്നിരിക്കുന്നവരിൽ മുരളി ദിവസേന കേൾക്കുന്നവരിൽ മുരളി കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൈകൾ ഉയർത്തു. ആരുമില്ല. ശരി, വായിക്കുകയോ കേൾക്കുകയോ ചെയ്യാത്തവർ എഴുന്നേൽക്കൂ. കുറച്ചുപേരേയുള്ളൂ, സാരമില്ല. എങ്കിലും ഇനി ബാക്കി ലഭിക്കുന്ന സമയത്തിലെല്ലാം ബാബയുടെ മഹാവാക്യങ്ങൾ തീർച്ചയായും കേൾക്കുകയോ വായിക്കുകയോ ചെയ്യണം. പരംധാമത്തിൽ നിന്ന് ബാബ്ദാദ വരുന്നു, സൂക്ഷ്മവതനത്തിൽ നിന്ന് ബ്രഹ്മബാബ വരുന്നു, എന്നിട്ട് വന്ന് മഹാവാക്യങ്ങൾ ഉച്ചരിക്കുന്നു. അതുകൊണ്ട് മുരളി ഒരിക്കലും ഒരു ദിവസം പോലും മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ ബാബ്ദാദയുടെ ഹൃദയസിംഹാസനം നഷ്ടമാകും. അതുകൊണ്ട് ആരെല്ലാം മുരളി മിസ് ചെയ്യുന്നുവോ അവർ മനസ്സിലാക്കുക, ഞങ്ങൾ 3 സിംഹാസനങ്ങളുടെ യജമാനരല്ല, 2 സിംഹാസനങ്ങളുടെ യജമാനരും യഥാശക്തിയെ ആകുകയുള്ളൂ എന്ന്. അതുകൊണ്ട് മുരളി, മുരളി, മുരളി. കാരണം മുരളിയിൽ ദിവസേനയുള്ള നിർദ്ദേശങ്ങളാണുള്ളത്. 4 വിഷയങ്ങളുടെയും നിർദ്ദേശങ്ങളാണുള്ളത്. അപ്പോൾ ദിവസേനയുള്ള നിർദ്ദേശങ്ങൾ നേടണമല്ലോ. അതുകൊണ്ട് കാരണമുണ്ടായാലും ഇല്ലെങ്കിലും ആരെല്ലാം മുരളി മിസ് ചെയ്യുന്നുവോ അവർ എങ്ങനെ മുരളി കേൾക്കാം എന്നതിന് സ്വന്തമായി പ്രോഗ്രാം തയ്യാറാക്കുക. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തുക. ഇന്നത്തെ കാലത്ത് സയൻസിന്റെ സാധനങ്ങൾ നിങ്ങൾക്കായി വന്നിട്ടുള്ളതാണ്. ബ്രഹ്മബാബയിൽ പ്രവേശിച്ചതിന് 100 വർഷങ്ങൾക്ക് മുൻപാണ് ഈ സയൻസ് വന്നത്. ഇത് നിങ്ങളുടെ കാര്യത്തിലും ഉപയോഗപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗിക്കൂ, പ്രയോജനം നേടൂ. ശരി, മുന്നിലിരിക്കുന്നവരും അല്ലെങ്കിൽ എവിടെ ഇരുന്ന് കേൾക്കുന്നവരുമായ കുട്ടികൾക്കും വാഗ്ദാതയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹസ്മരണകളും നമസ്തേയും. സേവനത്തിന്റെ അവസരം UP അതായത് ഉത്തർപ്രദേശ് ബനാറസിന്റേതാണ്. UPയോട് ബ്രഹ്മബാബയ്ക്കും ജഗദംബയ്ക്കും വലിയ സ്നേഹമുണ്ടായിരുന്നു. ബ്രഹ്മബാബ എത്രത്തോളം UPയിൽ വന്നിട്ടുണ്ടോ അത്രത്തോളം ബോംബെയിലും പോയിട്ടുണ്ട്. എന്നാൽ UPയിലും വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബ്രഹ്മബാബയുടെ പാദങ്ങൾ പതിഞ്ഞ ആ സ്ഥലം എത്രമാത്രം ഭാഗ്യവാനാണ്. ലഖ്നൌവും കാൺപൂരും രണ്ടുപേരും ഈ ഭാഗ്യത്തിന് അധികാരികളായി മാറിയിരിക്കുന്നു. ബോംബെയും ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ UPയുടെ ടേൺ ആണ്. അമ്മയുടെയും അച്ഛന്റെയും ശിക്ഷണത്തിന്റെ തുള്ളികൾ നേരിട്ട് UPയിൽ പതിച്ചിട്ടുണ്ട്. ഇനി UP മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്? വാണിയിലൂടെ മേളകളിൽ സേവനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സമയത്തിനനുസരിച്ച് ബാബ്ദാദ മുൻപും പറഞ്ഞിട്ടുള്ളതുപോലെ അവകാശികളെയും പേരെടുത്ത മൈക്കുകളെയും തയ്യാറാക്കൂ. പേരെടുത്ത് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കുന്നവരിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള മൈക്കുകളെ തയ്യാറാക്കുക. അങ്ങനെയുള്ള അവകാശികളുടെ ഗ്രൂപ്പ് എല്ലാ സെന്ററുകളിലും ഉണ്ടാകണം. UPയിൽ എത്ര സെന്ററുകളുണ്ട്? ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഇത്രയധികം അവകാശികളെ കൊണ്ടുവരണം. കണക്ക് നോക്കൂ, എത്ര സെന്ററുകളുണ്ട്, എത്ര അവകാശികൾ ഉണ്ടായിട്ടുണ്ട്, എത്ര പേർ ഉണ്ടാകേണ്ടതായിരുന്നു, അത്രയും പേർ ഉണ്ടായിട്ടുണ്ടോ അതോ ഇനി ഉണ്ടാകേണ്ടതുണ്ടോ? ഇനിയും ഉണ്ടാകേണ്ടതുണ്ടെങ്കിൽ സമയം ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് അവകാശികളെയും മൈക്കുകളെയും കൊണ്ടുവരൂ. ആരുടെ ശബ്ദം കേട്ടാണോ അനേക ആത്മാക്കളുടെ ഭാഗ്യരേഖ തുറക്കപ്പെടുന്നത്? കാരണം നിങ്ങൾ ഒരുപാട് സേവനം ചെയ്തു കഴിഞ്ഞു. പഴയ ആളുകൾ ഒരുപാട് സേവനം ചെയ്തു കഴിഞ്ഞു. ഇനി സേവനം ചെയ്യിപ്പിക്കൂ, ചെയ്യുന്നവരെ തയ്യാറാക്കൂ. ചെയ്യാൻ സാധിക്കുമല്ലോ. ടീച്ചേഴ്സ് കൈകൾ ഉയർത്തു. ശരി, ടീച്ചേഴ്സും ഒരുപാടുണ്ട്. അങ്ങനെയെങ്കിൽ അത്രത്തോളം പേരെ തയ്യാറാക്കൂ. ചെറുതാകട്ടെ വലുതാകട്ടെ, സെന്ററിന്റെ ലിസ്റ്റിലുള്ള ഓരോ സെന്ററും തീർച്ചയായും തങ്ങളുടെ തെളിവ് നൽകേണ്ടതുണ്ട്. കാരണം സമയത്തെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അതുകൊണ്ട് ഏതെല്ലാം സോണുകൾ വന്നിട്ടുണ്ടോ വരാത്തവരും ഉണ്ടാകും. എല്ലാ സോണുകളോടും ബാബ്ദാദ പറയുന്നതിതാണ്, ഇനി മുന്നോട്ട് പോകൂ. ക്ലാസുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നിമിത്തമായവരെ ഉണ്ടാക്കൂ. അങ്ങനെ ഉണ്ടാക്കുന്നതിനായി ബാബ്ദാദ കണ്ടിട്ടുണ്ട്, എല്ലാ സോണുകളിലും നിമിത്തമാകാൻ സാധിക്കുന്ന തരത്തിലുള്ള ആത്മാക്കളുണ്ട്. അതുകൊണ്ട് UP ഒന്ന് ഭക്തരുടെ മംഗളം ചെയ്യൂ. ഭക്തർ എന്ന് വിളിക്കപ്പെടുന്നവർ കുറച്ചേ ഉള്ളൂവെങ്കിലും ഭക്തരുമുണ്ട്. അവർക്ക് ഭക്തിയുടെ ഫലം നേടിക്കൊടുക്കൂ. അവർ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ഓരോരുത്തരും തങ്ങളുടെ പുരുഷാർത്ഥത്തിൽ മുന്നേറുന്നുണ്ടെന്ന് ബാബ്ദാദ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇനിയും മുന്നേറാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുമുണ്ട്. എന്നാൽ വേഗത അല്പം കൂടി വർദ്ധിപ്പിക്കൂ. നല്ലവരാണ്, നല്ല സേവനമാണ് ചെയ്യുന്നത്. എല്ലാ ദാദിമാരും നിങ്ങൾക്ക് ആശംസകൾ നേരുന്നുണ്ട്. പാണ്ഡവരും എത്ര അധികമാണ് വരുന്നത്! പാണ്ഡവരും ഒട്ടും കുറവല്ല. പാണ്ഡവർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ചില സേവനങ്ങളുണ്ട്. അതുകൊണ്ട് പാണ്ഡവർക്കും ബാബ്ദാദയും എല്ലാ മധുബൻ നിവാസികളും ആശംസകൾ നൽകുന്നു. ശരി, വരദാനം. ബുദ്ധിയാകുന്ന പാദങ്ങൾ മര്യാദയുടെ വരയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് എല്ലാ പ്രാപ്തികളും നിറഞ്ഞ ശക്തിശാലിയായി ഭവിക്കട്ടെ. ഏതു കുട്ടികളാണോ ബുദ്ധിയാകുന്ന പാദങ്ങൾ മര്യാദയുടെ വരയ്ക്ക് പുറത്ത് ഒട്ടും തന്നെ എടുക്കാത്തത്, അവർ ലക്കിയും, അതായത് ഭാഗ്യവാനും, ലവ്ലിയും, പ്രിയപ്പെട്ടവരും ആയി മാറുന്നു. അവർക്കൊരിക്കലും യാതൊരുവിധ വിഘ്നങ്ങളോ കൊടുങ്കാറ്റോ വിഷമങ്ങളോ ഉദാസീനതയോ വരാൻ സാധിക്കില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, തീർച്ചയായും ബുദ്ധിയാകുന്ന പാദം മര്യാദയുടെ വരയ്ക്ക് പുറത്ത് വെച്ചിട്ടുണ്ട് എന്ന്. വരയ്ക്ക് പുറത്തു പോകുക എന്നാൽ യാചകനാകുക എന്നാണ്. അതുകൊണ്ടൊരിക്കലും ഫക്കീർ അഥവാ യാചിക്കുന്നവരാകരുത്. എല്ലാ പ്രാപ്തികളും നിറഞ്ഞ ശക്തിശാലിയാകൂ. ശ്ലോകൻ: എപ്പോഴും അനാസക്തരും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരുമായിരിക്കുന്നവർ സുരക്ഷിതരായി ഇരിക്കും. അവ്യക്ത സൂചന: അപവിത്രതയുടെ വിത്ത് പോലും ഇല്ലാതാക്കി സമ്പൂർണ പവിത്രമാകുക. ദൃഢതയാണ് സഫലതയുടെ താക്കോൽ. സഫലത നിങ്ങൾ കുട്ടികളുടെ ജന്മസിദ്ധ അധികാരമാണ്. അതുകൊണ്ട് ദൃഢത ഉപയോഗിക്കൂ, അലസരാകരുത്, നടന്നോളും, ചെയ്തോളാം എന്നിങ്ങനെ ചിന്തിക്കരുത്. ദൃഢസങ്കല്പം കൊണ്ട് മനസ്സിന്റെ വ്യർത്ഥ ചിന്തകളെ ഇല്ലാതാക്കി വിജയിയാകൂ. ഓം ശാന്തി.